പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്നുള്ള ഒരു തിരുവചന ചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. അതിനാധാരമായൊരു വാക്യം വായിക്കട്ടെ. 2 പത്രോസ് 3:3 അതിങ്ങനെയാണ്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയെ നിഷേധിക്കുന്ന ഒരു ഭാഗം ആളുകൾ ആദിമ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ. ചോദിച്ച കാര്യം നിലവിലില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു എബ്രായ ശൈലിയാണിത്. മലാഖിയുടെ കാലത്തുള്ളവരും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. ന്യായവിധിയുടെ ദൈവം എവിടെ? മലാഖി 2:17. സങ്കീർത്തനക്കാരനോട് ജാതികൾ ചോദിച്ചു, നിന്റെ ദൈവം എവിടെ? സങ്കീർത്തനം 42:3, 79:10. യിരെമ്യാവിനോട് ശത്രുക്കൾ ചോദിച്ചു, യഹോവയുടെ വചനം എവിടെ? യിരെമ്യാവ് 17:15. ഇവിടെയെല്ലാം ചോദ്യം ചെയ്യപ്പെട്ട വസ്തുവോ ആളോ നിലവിലില്ല എന്നുള്ള സൂചനയാണ് ആ ചോദ്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത്തരത്തിലുള്ളവർ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും വിശ്വസിച്ചിരുന്നില്ല. അവർ ചോദിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരുടെ പ്രവചനം എന്തേ ഇതുവരെ നടന്നില്ല. പ്രൈസ് ദ ലോർഡ്. അത് പത്രോസ് അപ്പോസ്തലൻ തന്നെ അത് ഓർമ്മപ്പെടുത്തി സൂചിപ്പിക്കുകയാണ് 3:2. വിശുദ്ധ പ്രവാചകന്മാർ മുൻകൂട്ടി മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2:4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. ആ പരമാർത്ഥ മനസ്സിനെ ഉണർത്തി പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ വചനങ്ങളും അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഉണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അത് നിങ്ങൾ ഓർത്തുകൊള്ളണം. അത് ഓർക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതെ, യേശുക്രിസ്തുവിൻ്റെ ജനനം എവിടെ, എങ്ങനെ എന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം എവിടെയായിരിക്കും? യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരിക്കും? കന്യകളിൽ നിന്ന് ജനിക്കും. പ്രൈസ് ദ ലോർഡ്. നസ്രയത്തിലാണ് കർത്താവ് ജനിക്കും. ഇതെല്ലാം പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ മടങ്ങിവരവും ഉണ്ട് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ദാനിയേൽ പ്രവചിച്ചിരുന്നു എന്ന് ദാനിയേലിൻ്റെ പുസ്തകം 7:13-14 കാണുവാൻ കഴിയും. സഖറിയാവ് കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രവചിച്ചു 14:4. യെശയ്യാവ് കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രവചിച്ചു 11:1-10 വാക്യങ്ങളിൽ. പ്രവാചകനായ മലാഖി യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഉണ്ടാവും എന്ന് പ്രവചിച്ചു 4:5-6. ഇവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രവചിച്ചിരുന്ന ആ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എന്തേ നടക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ നിഷേധിക്കുന്നവർ ചോദിച്ചത്. മറ്റൊരു ചോദ്യം, പിതാക്കന്മാരെല്ലാം മൺമറഞ്ഞു പോയി, ലോകം ഇന്നും സ്ഥിരമായി നിൽക്കുന്നു, അതെന്നത്തേതുപോലെ ഇപ്പോഴും ഇരിക്കുന്നു. അതിനുള്ള മറുപടിയും പത്രോസ് അപ്പോസ്തലൻ നൽകുകയാണ്. എന്താണ് അതിൻ്റെ മറുപടി? 3:5-7 വാക്യങ്ങൾ ഇത് കാണുവാൻ കഴിയും. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. അതിനുള്ള മറുപടിയാണ് പത്രോസ് പറയുന്നത്. എന്താണ്? ഈ ലോകം സുസ്ഥിരമായ ഒന്നല്ല. ജലപ്രളയകാലത്ത് അത് വെള്ളത്താൽ നശിച്ചു. ഇനിയും ആസന്ന ഭാവിയിൽ അത് അഗ്നിയാൽ നശിക്കും. അടുത്തത്, പ്രൈസ് ദ ലോർഡ്, അവരുടെ ചോദ്യം കർത്താവിൻ്റെ മടങ്ങിവരവ് എന്തേ താമസിക്കുന്നു? അതിനുള്ള മറുപടി പത്രോസ് അപ്പോസ്തലൻ നൽകുകയാണ് 8:9. അതിങ്ങനെയാണ്, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. അടുത്തത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രൈസ് ദ ലോർഡ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് വെച്ച് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതാണ്. അടുത്തത്, ഇതിനോടൊപ്പം തന്നെ പത്രോസ് അപ്പോസ്തലൻ ഉറപ്പായി ഒരു കാര്യം പറയുകയാണ്. എന്താണ്? കർത്താവിൻ്റെ മടങ്ങിവരവ് ആസന്നമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. 10 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, കർത്താവിൻ്റെ ദിവസമോ കളനെപ്പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. കർത്താവിൻ്റെ മടങ്ങിവരവ് ഒരു വാഗ്ദത്തമാണ്. അപ്പോസ്തലന്മാരുടെ അതേ ഉപദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. കർത്താവും വാഗ്ദത്തം ചെയ്താണ് ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. അത് സംഭവിക്കും, സംഭവിക്കാതിരിക്കയില്ല. താമസിക്കുന്നത് ആര് നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് ജീവനവകാശികളായി നിത്യജീവനവകാശികളായി തീരണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഒരു പ്രബോധനം കൂടെ പറഞ്ഞാണ് പത്രോസ് അപ്പോസ്തലൻ ഈ വചനം അവസാനിപ്പിക്കും. എന്താണ് ആ പ്രബോധനം? കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു, അത് പെട്ടെന്ന് വരും. മാത്രമല്ല, നിങ്ങൾ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായി ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ സ്തോത്രം. 12 വാക്യം, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. പ്രിയരെ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് ആര് നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാനാണ്. ഹല്ലേലൂയ്യ. കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നു. ഇന്നോ നാളെയോ നമ്മറിയുന്നില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ബദ്ധപ്പെട്ട് വിശുദ്ധീകരണം നയിപ്പാൻ, ദൈവഭക്തിയോടെ ജീവിപ്പാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കന്നുള്ള കർത്താവേ, സ്വർഗപിതാവേ, അവിടുത്തെ വരവെങ്കൽ ഹല്ലേലൂയ്യ സ്തോത്രം. ഞങ്ങളും കാണപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരാ വിശുദ്ധീകരണം നയിപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ നിങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.